Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ദൈവത്തിന്റെ ഇടയഭാവം ചിത്രീകരിക്കുന്ന 23-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ് ഇക്കുറിയും നാം പഠിക്കുന്നത്. പഴയ നിയമം വിവരിക്കുന്ന ദൈവത്തിന്റെ ഇടയരൂപം പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്, പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ ഇടയന്റെ രൂപം വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി വരച്ചുകാട്ടുന്നു, ചിത്രീകരിക്കുന്നു. കാവ്യഭംഗിയുള്ള നല്ല ഇടയന്റെ കഥ പ്രതിപാദിക്കാതെ പോയാൽ 23-ാം സങ്കീർത്തനത്തിന്റെ പഠനം പൂർത്തിയാകില്ലല്ലോ എന്നൊരു ചിന്തയും മനസ്സിൽ വച്ചുകൊണ്ടാണ് ഈ പ്രക്ഷേപണത്തിലേക്ക് നാം കടക്കുന്നത്. ഇനി പഴയ നിയമത്തിലെ സകലത്തിനും പുതിയ നിയമത്തിൽ പൂർത്തീകരണം കണ്ടെത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിലെല്ലാം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിച്ചേരുന്നു. അങ്ങനെയാണ് ദൈവം എന്റെ ഇടയനാണ് എന്ന സങ്കീർത്തന പദം ഞാൻ നല്ല ഇടയനാകുന്നു എന്ന ക്രിസ്തുവിന്റെ വാക്കുകളിൽ അനിവർത്ഥമാകുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത്.
ചുറ്റുമണഞ്ഞ മനുഷ്യരോടന്നേശു മറ്റൊരു സത്യകഥ പറഞ്ഞു, വാതിലിലൂടെ കടന്നു വരുന്നു ഞാൻ ആടുകൾക്കുറ്റോരിടയനത്രേ. വാതിലൊഴിഞ്ഞു മറുവഴിയാലയിൽ കേറുവോൻ തസ്കരനായിരിക്കും, നല്ലിടയൻ വന്നടുക്കവേ കാവലാൾ മെല്ലെ തുറക്കും പ്രവേശവാടം, മെല്ലെ തുറക്കും പ്രവേശവാടം.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഇടയന്റെ ക്രിസ്തു പറഞ്ഞ ഉപമ പദാനുപദം ഇവിടെ ആവർത്തിക്കുന്നതിന് പകരം ഈ പ്രക്ഷേപണത്തിൽ പ്രൊഫസർ ഉലകംതറയുടെ പ്രശസ്തമായ ക്രിസ്തുഗാഥ എന്ന മഹാകാവ്യത്തിലെ ആഖ്യാനം കവിയുടെ പദങ്ങളിൽ തന്നെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. മലയാളത്തിന്റെ നൂതനവും മനോജ്ഞവുമായ മഹാകാവ്യമാണ് ഉലകംതറയുടെ ക്രിസ്തുഗാഥയെന്ന് സാഹിത്യലോകം പരക്കെ അംഗീകരിച്ചിട്ടുള്ള സത്യമാണ്, പരക്കെ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ലാളിത്യം കൊണ്ട് അല്പം കഴിവുള്ള കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നതാണ്, അവരെ ആകർഷിക്കുന്നതാണ് ഈ മഹാകാവ്യം. നിഘണ്ടുവിന്റെ സഹായം കൂടാതെ സാധാരണന് പോലും കേട്ട് രസിക്കാവുന്ന വിധത്തിൽ നല്ല ഇടയന്റെ ചിത്രം സങ്കീർത്തനം പോലെ തന്നെ മഞ്ചരി വൃത്തത്തിൽ പ്രൊഫസർ ഉലകന്തറ കാവ്യത്തിന്റെ കേന്ദ്രഭാഗത്ത് വരച്ചുകാട്ടുന്നു, വാക്കുകളിൽ വരച്ചുകാട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ലളിതമായ ഈ സങ്കീർത്തന പഠനത്തിൽ അത് ഉപയോഗിക്കുവാൻ നാം ധൈര്യപ്പെടുന്നത്. മാത്രമല്ല, ക്രൈസ്തവ ലോകത്ത് പിറവിയെടുത്ത ക്രിസ്തുഗാഥയെന്ന അത്യപൂർവ കൃതിയിലെ ഈ മഹാകാവ്യ ശകലം പാപ്പായുടെ റേഡിയോയിലൂടെ അല്ലെങ്കിൽ വത്തിക്കാൻ റേഡിയോയിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ഉലകംതറയുടെ സാഹിത്യോദ്യമത്തെയും അദ്ദേഹത്തെ തന്നെയും ആദരിക്കുകയാണ് ഈ എളിയ ശ്രമമെന്ന് എനിക്ക് ബോധ്യമുണ്ട്.
ആടുകൾ കേൾക്കും അവന്റെ സ്വരം, പേരുമാറാതവയേയവൻ വിളിക്കും, ആലയിൽ നിന്നു പുറത്തവയെത്തുമ്പോൾ കാലേയവൻ മുന്നിൽ സഞ്ചരിക്കും. മേഷങ്ങളോ സ്വരം കേട്ടറിഞ്ഞന്യത്ര മേയാതെ പിൻപേ നടന്നുകൊള്ളും, മറ്റൊരാൾ വന്നു വിളിച്ചാൽ പരിചയം മറ്റ സ്വരം കേട്ട കന്നുമാറും, അറ്റസ്വരം കേട്ടകന്നുമാറും.
ഒരു ദിവസം ഗലീലിയൻ കുന്നുകളുടെ താഴ്വാരത്തെവിടെയോ പുൽപ്പരപ്പിൽ ക്രിസ്തുവും ശിഷ്യന്മാരും എത്തിച്ചേരുന്നു. ആ ബാലവൃന്ദം ജനങ്ങൾ അവിടുത്തെ ചുറ്റും കൂടി അകലെ മേഞ്ഞു നിന്ന ആടുകളെ നോക്കിയിട്ട് ക്രിസ്തു പറഞ്ഞതാവണം ഈ കഥ, നല്ല ഇടയന്റെ കഥ. വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്, നല്ലിടയനാണ്. എന്നാൽ വാതിലിലൂടെയല്ലാതെ ആലയിൽ പ്രവേശിക്കുന്നവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്, തസ്കരനാണെന്ന് കവി സുവിശേഷത്തെ ആധാരമാക്കി ഈ വരികളിൽ സമർത്ഥിക്കുന്നു. പഴയ നിയമ പാരമ്പര്യം വരച്ചുകാട്ടുന്ന പുതിയ നിയമത്തിലെ നല്ല ഇടയന്റെ ഉപമ 23-ാം സങ്കീർത്തനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇസ്രായേലിൽ രാജാക്കന്മാരുടെയും ദൈവത്തിന്റെ തന്നെയും പ്രതീകമായിരുന്നു ഇടയൻ. എന്നാൽ പിന്നീട് ചരിത്രത്തിൽ ദൈവം മാത്രം ഇസ്രായേലിന്റെ ഇടയനാണെന്ന് സങ്കല്പം ഉയർന്നപ്പോൾ, അത് മാറിയപ്പോൾ രാജാക്കന്മാരെയോ നേതാക്കന്മാരെയോ ജനം ഇടയനായി ഗണിച്ചിരുന്നില്ല. എന്നാൽ ദാവീദിന്റെ ഭവനത്തിൽ നിന്നുമുള്ള ഇടയനെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നത് പ്രവചനവാക്യമാണ്, പ്രവചന ശബ്ദമാണ്. ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കും എന്ന ഏശയാ പ്രവാചകന്റെ വാക്കുകൾ നാം ഇവിടെ അനുസ്മരിക്കേണ്ടതാണ്. അങ്ങനെ പ്രവാചക സങ്കല്പത്തിലുള്ള ഇടയൻ ക്രിസ്തു തന്നെയാണെന്ന് വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ സമർത്ഥിക്കുന്നു. പ്രൊഫസർ ഉലകന്ധര ഭാവാത്മകമായി തന്റെ കവിതയുടെ വാക്കുകളിലും വരച്ചുകാട്ടുന്നത് ഈ നല്ല ഇടയന്റെ രൂപമാണ്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ നല്ല ഇടയന്റെ പുതിയ രൂപമാണ്.
സ്വന്തമിടയനെ അല്ലാതെ ആടുകൾ പിന്തുടരുന്നില്ല മറ്റൊരാളെ. ഞാനാണ് ജങ്ങൾക്കു വാതിലെന്നോർക്കുവിൻ, നൂനമിതിൻ കൂടെയുൾപ്രവേശം. ഈ വാതിലിൽ കൂടി ഉള്ളിൽ കടപ്പവൻ മേവും സുരക്ഷിതനായി നിത്യം. അന്യവാടങ്ങളിലൂടെ വരുന്നവർ നന്മയ ജങ്ങൾക്കു ചെയ്യുകില്ല, നന്മ അജങ്ങൾക്കു ചെയ്യുകില്ല.
ക്രിസ്തുവും മറ്റിടയന്മാരും അല്ലെങ്കിൽ നല്ല ഇടയനും മറ്റിടയന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് മേൽവരികളിൽ കവി വ്യക്തമാക്കുന്നത്. ആടുകളെ നല്ലിടയൻ പേര് ചൊല്ലി വിളിക്കുന്നു, അതുപോലെ ആടുകൾക്കും അവരുടെ ഇടയന്റെ സ്വരം തിരിച്ചറിയാം. പിന്നെ ആലയിൽ നിന്നും പുറത്തിറങ്ങി മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ആടുകൾ ഇടയന്റെ പിൻപേ ഗമിക്കുന്നു, ഇടയൻ ആടുകൾക്ക് മുൻപേയും നടക്കുന്നു. കവി ഇവിടെ വർണ്ണിക്കുന്നത് ആടുകൾ നല്ല ഇടയന്റെ സ്വരം കേട്ടിട്ട് അന്യത്ര മേയാതെ, അതായത് മറ്റിടങ്ങളിൽ മേയാതെ അല്ലെങ്കിൽ തോന്നിയ വഴിക്ക് പോകാതെ താന്തോന്നികളായി നടക്കാതെ അനുസരണയോടെ ഇടയന്റെ പിൻപേ ഗമിക്കുന്നു. മാത്രമല്ല അപരിചിതനായ ഒരാൾ വന്ന് വിളിച്ചാൽ തന്നെ അവ ആ സ്വരം തിരിച്ചറിയുകയും ഉടനെ അവനിൽ നിന്നും അകന്നു മാറിപ്പോകുമെന്നും കവി വളരെ സരസമായിട്ട് കുറിക്കുന്നു. പാപ്പ ഫ്രാൻസിസിന്റെ വാക്കുകളിൽ ആടുകൾ ഇടയന്റെ മണമറിയുന്നു എന്ന്. നല്ല ഇടയൻ ആടുകളോടുള്ള ബന്ധവും പതറാത്ത വാത്സല്യവും പാപ്പയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് പോലെ തന്നെ കവിതയിലെ വരികളും ശക്തമാണ്, സുവ്യക്തമാണ്.
ചോരണം ചെയ്യുന്നു മേഷങ്ങളെയവർ, ദാരുണമായി കൊന്നു തിന്നിടുന്നു. എന്നാലലഞ്ഞു ഞാൻ ജീവൻ സമൃദ്ധമായി, തന്നെ അജങ്ങളെ പോറ്റിടുവാൻ. പ്രാണനജങ്ങൾക്കു വേണ്ടി കൊടുക്കുവോൻ, ആണേറെ ശ്രേഷ്ഠനാമാട്ടിടയൻ. കൂലിക്കു നിൽപ്പവൻ ചെന്നായി വരും നേരം, ആടുകളെ വിട്ടുപോയൊളിക്കും, ആടുകളെ വിട്ടുപോയൊളിക്കും.
ഒരു ഹെബ്രായ ശീലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ വരികൾ. നാടോടിയിടയന്മാർ തങ്ങളുടെ ആടുകളുമായി എപ്പോഴും യാത്രയിലാണ്. എന്നും രാത്രിയിൽ അവയെ ഏതെങ്കിലും ഒരു ഗുഹയിലേക്ക് അയാൾ ആനയിക്കുന്നു. എന്നിട്ട് ഗുഹാമുഖത്ത് അയാൾ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ അയാൾ കാവൽ കിടക്കുന്നു. അപ്പോൾ ഒരു ആടിന് പുറത്തേക്ക് കടക്കണമെങ്കിൽ ആ മനുഷ്യന്റെ നെഞ്ചിൽ ചവിട്ടാതെ തരമില്ല. അതുപോലെ കള്ളനോ കുറുനരിക്കോ അകത്ത് കടക്കണമെങ്കിലും ആ മനുഷ്യൻ അറിയാതെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ആടുകളുടെ വാതിലാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കേൾവിക്കാരുടെ മിഴികൾ സജലമായത് എന്നോർക്കണം.
എൻ പിതാവിൻ്റെ അജങ്ങൾക്കിടയനായി മണ്ണിൽ വർത്തിക്കുന്നു ഞാനനിശം, ഞാനറിയുന്ന പിതാവിനെ ആവിധം, സൂനുവാമെന്നെ അവൻ അറിയൂ. ഏവമെന്നാടുകൾ എന്നെ അറിയുന്നു, ഞാനവയേയും അഭംഗമെന്നും, ജീവനവയ്ക്കായി സമർപ്പിച്ചിടുന്നു ഞാൻ, ജീവിച്ചിടുന്നെന്നിലെൻ ജനകൻ, ജീവിച്ചിടുന്നെന്നിലെൻ ജനകൻ.
കൂടുവിട്ടുപോയവരൊക്കെ അല്ലെങ്കിൽ വീട് വിട്ടുപോയവരൊക്കെ ഗുഹാമുഖത്തെ ഇടയനെ കുറുകെ കടന്നവരാണ്, ചവിട്ടിക്കടന്നവരാണ്. ഒപ്പം അതൊരു അസാധാരണമായ സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അഹിതമായ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് അറിയാതിരിക്കുന്നില്ല എന്നത് ഉറപ്പാണ്. അതുപോലെ പരിഹാരമോ പ്രതിരോധമോ ഇല്ലാത്ത ചില ദുരന്തങ്ങൾ അയാളുടെ ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടയനും പരിക്കേൽക്കുമെന്നതിൽ സംശയമില്ല. ഞാനാകുന്നു വാതിലെന്ന് ഉപമയിൽ ആവർത്തിച്ചു കാണുന്ന ക്രിസ്തുവിൻ്റെ പ്രസ്താവന അവിടുന്നിലൂടെ ജനതകൾ ജീവനിൽ പ്രവേശിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. 23-ാം സങ്കീർത്തനം വിവരിക്കുന്നതുപോലെ മേച്ചിൽപ്പുറം ദൈവിക പരിപാലനയുടെ സാന്നിധ്യമാണ്, ഇടമാണ്, പ്രതീകമാണ്. നല്ല ലോകത്ത് പ്രശാന്തമായിടത്ത് സമൃദ്ധിയുടെ ലോകത്ത് ജീവിക്കാൻ തൻ്റെ ജനത്തെ ദൈവം പ്രാപ്തമാക്കുന്നു, അവിടുന്ന് നമ്മെ നയിക്കുന്നു.
ജീവൻ സ്വമേധയ നൽകുകയാണു ഞാൻ, അതാരുമേടുക്കയിൽ എന്നിൽ നിന്നും, ഈ ആലവിട്ടു പുറത്തുമുണ്ടാടുകൾ മേയുന്നവയായി എനിക്ക് സ്വന്തം, ഞാനവയേയും ഈ ആലയിലേക്കിനി ആനയിക്കേണ്ടതായുണ്ടു മേലിൽ, പിന്നീടവയുമെന്നാദം ശ്രവിച്ചിടും ഒന്നാകുമാലയും മേഷപനും, ഒന്നാകും ആലയും മേഷപനും, പിന്നീടവയുമെന്നാദം ശ്രവിച്ചിടും ഒന്നാകുമാലയും മേഷപനും, ഒന്നാകും ആലയും മേഷപനും. ചുറ്റുമണഞ്ഞ മനുഷ്യരോടന്നേശു മറ്റൊരു സത്യകഥ പറഞ്ഞു, വാതിലിലൂടെ കടന്നു വരുന്നു ഞാൻ ആടുകൾക്കുറ്റോരിടയനത്രേ, വാതിലൊഴിഞ്ഞു മറുവഴിയാലയിൽ കേറുവോൻ തസ്കരനായിരിക്കും, നല്ലിടയൻ വന്നടുക്കവേ കാവലാൾ മെല്ലെ തുറക്കും പ്രവേശവാടം, മെല്ലെ തുറക്കും പ്രവേശവാടം, നല്ലിടയൻ വന്നടുക്കവേ കാവലാൾ മെല്ലെ തുറക്കും പ്രവേശവാടം, മെല്ലെ തുറക്കും പ്രവേശവാടം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. എക്കാലത്ത് മനുഷ്യ മനസ്സുകൾക്ക് കുളിർമയും പ്രത്യാശയും പകർന്നിട്ടുള്ള 23-ാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനം വീണ്ടും അടുത്തയാഴ്ചയിൽ.